മടിയും ഭയവും തമ്മിൽ വേർതിരിച്ചറിയുവാൻ പലപ്പോഴും പ്രയാസമാണ്. ഒന്നും ചെയ്യാതിരിക്കുന്ന രണ്ടുപേരെ കണ്ടെന്ന് വന്നേക്കാം. ഒരാൾ അയാൾ മടിയനായതിനാലും മറ്റേയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമെന്നുള്ള ഭയത്തിലും ആയിരിക്കും അനങ്ങാതിരിക്കുന്നത്. ഇവരെ തമ്മിൽ തിരിച്ചറിയുന്നതാണ് ഏറ്റവും മഹത്തായ ഒരു ശുശ്രൂഷ. അസുഖം അറിഞ്ഞിട്ട് വേണമല്ലോ തക്ക മരുന്ന് നൽകുന്നത്. ശുശ്രൂഷകളുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാകുന്നു മറ്റുള്ളവരെ ശരിക്കും അറിയുന്നത്. ഓരോരുത്തരുടെ പ്രശ്നം ഓരോ വിധത്തിലായിരിക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനായി കാത്തിരിക്കുന്നവർ അനുഷ്ഠിക്കേണ്ട 22 കൽപ്പനകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളാണല്ലോ നാം കഴിഞ്ഞ ദിവസം പഠിക്കുവാൻ ആരംഭിച്ചത്. ഇതിൽ 9 നാം കണ്ടു കഴിഞ്ഞു. അതായത് 1 തെസ്സലോനിക്കർ 5:14 വാക്യങ്ങൾ നാം ചിന്തിച്ചു. ഇന്ന് 15 വാക്യം മുതലാണ് നാം ചിന്തിക്കുന്നത്. 15 വാക്യം: ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുതേ എന്ന് പറഞ്ഞാൽ അന്യോന്യം വഴക്കിടരുതെന്ന്. സാധാരണ നമ്മോട് തിന്മ ചെയ്തു എന്ന് തോന്നുന്ന ഒരാളോട് പകരം തിന്മ ചെയ്യുവാൻ മാത്രമേ നമുക്ക് തോന്നില്ലേ? എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞ ഒരാളെക്കുറിച്ച് എന്തെങ്കിലും പറയണം എന്നേ എനിക്ക് തോന്നും. എന്നെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്ന ഒരാളെ പ്രോത്സാഹിപ്പിക്കുവാൻ സാധിക്കുമോ? എന്നാൽ അതാണ് ക്രിസ്തു യേശുവിൻ്റെ മാർഗം. അടുത്ത കൽപ്പന അതാണ്: തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുക. ജീവിതത്തിൻ്റെ 3 വിധത്തിലുള്ള തത്വശാസ്ത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ ജീവിത പെരുമാറ്റത്തിൻ്റെ 3 നിലവാരങ്ങൾ. വിജാതീയ ലോകം നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്ന ഒരു തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, അവൻ നിന്നെ പിടിക്കുന്നതിന് മുൻപ് നീ അവനെ പിടിക്കുക. അതിനേത് മാർഗവും ഉപയോഗിക്കാവുന്നതാണ്. അവൻ നിന്നെ നല്ലതുപോലെ കരുതി കാണും, എന്നാൽ അവൻ്റെ മുകളിൽ പ്രയോജനം ഉണ്ടാകണമെങ്കിൽ അവനെ കീഴടക്കണം. എന്റെ കാര്യം സാധിക്കുവാൻ ആരെയും എന്തും ചെയ്യുന്ന പ്രകൃതം, അത് വിജാതീയ തത്വശാസ്ത്രമാകുന്നു. എന്റെ കാര്യത്തിനായി ആരെയും നശിപ്പിക്കുന്ന പ്രവണത എത്ര മ്ലേച്ഛമാണ്, മൃഗീയമാണ്. സ്വന്തം വയറ് നിറയ്ക്കുവാൻ നിരപരാധികളെ കൊന്നു തിന്നുന്ന കാട്ടുമൃഗം പോലെ. രണ്ടാമതായി, സംസ്കാര സമ്പന്നരെന്ന് പറയുന്ന, വിദ്യാസമ്പന്നരെന്ന് പറയുന്ന കൂട്ടത്തിന്റെ നിലവാരമുണ്ട്. അത് നിങ്ങൾക്ക് നന്മയ്ക്ക് അല്ല എന്നോർക്കണം. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങളും നന്മ ചെയ്യുക എന്നുള്ള തത്വം. ആ പ്രമാണത്തിലാണ് സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കാറുള്ളത്. ഒരു തിരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ ഒരു വ്യക്തി ഒരു രാഷ്ട്രീയക്കാരനെ സഹായിച്ചെന്നാൽ, ഈ നേതാവ് ജയിച്ചു വരുമ്പോൾ തന്നെ സഹായിച്ചവന് ഒരു ജോലി കൊടുക്കുവാൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സഹായം. താങ്കൾ താങ്കളുടെ സ്വന്തമായവരുടെ സഹായത്തിനായി ശ്രമിക്കുക. സംസ്കാര സമ്പന്നമെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇന്നത്തെ ലോകത്തിന്റെ തത്വശാസ്ത്രം അതത്രേ. ലൂക്കോസിന്റെ സുവിശേഷം 6:33 വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുവല്ലോ. ഒരു ദൈവ ഇതൽ വളരെ വ്യത്യസ്തമായ ഒരു നിലവാരത്തിലാണ് ജീവിക്കേണ്ടത്. നമുക്ക് തിന്മ ചെയ്യുന്നവർക്ക് നാം നന്മ ചെയ്യണം. സ്വാഭാവിക നിയമങ്ങൾക്ക് വിപരീതമാണത്. ഒരു വ്യക്തി താങ്കളെ അടിച്ചെന്നാൽ സ്വാഭാവികമായി ഉടനെ അവനെ തിരികെ അടിക്കുവാനല്ലാതെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുവാൻ നമുക്ക് തോന്നില്ല, തോന്നുമോ? അഥവാ കെട്ടിപ്പിടിക്കുവാൻ തോന്നിയാൽ തന്നെ കടിച്ചു പറിക്കാമെങ്കിൽ അത് ചെയ്യുവാനാണ് തോന്നാറുള്ളത്, ഇല്ലേ? അഥവാ നന്മ ചെയ്താൽ തന്നെ നമ്മുടെ മനസ്സിലെ ഭാവം റോമാലേഖനം 12 പൗലോസ് പറഞ്ഞതായിരിക്കും. അവിടെ നാം വായിക്കുന്നു, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക, അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കുമെന്ന്. പലരും തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നത് അവരുടെ തലമേൽ തീക്കനൽ കുന്നിക്കണമേ എന്ന പ്രാർത്ഥനയോടെയാണ്. അതെ, സ്വാഭാവികമായുള്ള പ്രവർത്തനങ്ങൾക്കും അപ്പുറമാണ് നമ്മുടെ നിലവാരം എന്ന് മറക്കരുത്. ഓരോരുത്തർ നമുക്കെതിരെ ചെയ്യുന്നതിനും പറയുന്നതിനും എല്ലാം പകരം ചെയ്യുവാൻ തുടങ്ങിയാൽ നമുക്കതിന് സമയം തികയുകയില്ല എന്നോർക്കണം. പിന്നെ എപ്പോഴാണ് ജീവിക്കുന്നത്? എപ്പോഴാണ് ഫലപ്രദമായി പ്രവർത്തിക്കുന്നത്? പലരും മരണക്കിടക്കയിലാകുമ്പോഴാണ് ഈ യാഥാർത്ഥ്യം ഓർക്കുന്നത്. ഉടനെ എല്ലാവരെയും വിളിച്ച് ക്ഷമ ചോദിക്കുകയും കരച്ചിലുമൊക്കെ ആകും. എന്നാൽ നഷ്ടപ്പെട്ടു പോയത് തിരികെ കിട്ടുമോ? നമ്മുടെ മുൻഗണന നഷ്ടപ്പെടുമ്പോഴാണ് ഈ വഴക്കുകൾക്ക് നടക്കുന്നത്. ജീവിതത്തിൽ ശരിയായ ലക്ഷ്യത്തോടെ മുന്നേറുന്നവർക്ക് വഴക്കുണ്ടാക്കുവാൻ സമയം കാണില്ല. ഇനിയും പന്ത്രണ്ടാമത്തെ കൽപ്പന നോക്കിക്കേ, 16-ാം വാക്യത്തിലാണത്. എപ്പോഴും സന്തോഷിപ്പി. അടുത്ത മൂന്ന് കൽപ്പനകൾ ഒരുമിച്ച് പോകുമെന്നാണ് തോന്നുന്നത്. സന്തോഷിപ്പീൻ എന്നാൽ ആഹ്ലാദപൂർണരായിരിക്കീൻ എന്നല്ല. പൗലോസ് ഇവിടെ സംസാരിക്കുന്നത് ആഹ്ലാദ തിമിർപ്പിന്റെ സമയത്തെക്കുറിച്ചല്ല. ഇംഗ്ലീഷിൽ റിജോയ്സ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഹാപ്പി എന്നല്ല. ഈ ഹാപ്പി അല്ലെങ്കിൽ ആഹ്ലാദം എന്നുള്ളത് പുതിയ നിയമ വാക്കല്ല. ഇത് പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവിലെ സന്തോഷമാണ്. ഇവിടുത്തെ അർത്ഥമതാണ്, കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. എത്ര ആശ്ചര്യകരമായ ഒരു കൽപ്പനയില്ലേ. 10 കൽപ്പനകളിൽ താങ്കൾക്ക് കാണുവാൻ കഴിയാത്ത ഒന്നത്രേ ഈ കൽപ്പന. ദുഃഖകരമായ ഒരു മുഖത്തോടുകൂടി നടക്കേണ്ടവനല്ല ഒരു ദൈവപൈതൽ. അതിനുള്ള അവകാശം അവനില്ല. താങ്കൾ ഒരു ദൈവപൈതൽ ആകുന്നു എങ്കിൽ എന്തിലും അധികം സന്തോഷിക്കണം. അതും ആത്മാവിന്റെ ഫലമാകുന്നു, സ്നേഹം, സന്തോഷം, സമാധാനം. പ്രതിസന്ധികളുടെ മധ്യത്തിലും സന്തോഷിക്കുന്ന ദൈവത്തിന്റെ ആ വഴി, ദൈവകൃപ. വേദനയുടെ മധ്യത്തിലും സ്തോത്രം ചെയ്യുന്ന അവസ്ഥ, സാഹചര്യങ്ങൾക്ക് അതീതമായി സന്തോഷിക്കുന്ന അവസ്ഥ. സുഹൃത്തെ, താങ്കൾക്ക് സന്തോഷിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ദൈവവചനം വായിക്കുവാൻ ആരംഭിക്കുക. എന്നിട്ട് താങ്കളുടെ ഹൃദയത്തിൽ ആ സന്തോഷം നിറയ്ക്കുവാൻ ദൈവത്തോട് അപേക്ഷിക്കുക. അവനത് ചെയ്യും. സന്തോഷിക്കുവാനുള്ള കൽപ്പന നാം ഒരിക്കലും നിരസിക്കരുത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം നൽകുന്നവനാണ്. എന്നാൽ സാത്താൻ നമ്മുടെ സന്തോഷത്തെ എടുത്തു കളയുന്നവനാണ്. സാത്താന്റെ പ്രവർത്തനങ്ങളെ നാം തിരിച്ചറിയണം. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം വലിയ സന്തോഷത്തിലേക്ക് നയിക്കും. എന്നാൽ സദാ ദുഃഖിതരായിരിക്കുവാൻ ഇടയാകുന്നത് നാം സാത്താന് വിധേയപ്പെടുന്നതിനാലാണ്. അടുത്തതായി കാണുന്നത് ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എന്നാണ്. നാം പ്രാർത്ഥനയുടെ ഒരു മനോഭാവത്തിലായിരിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, അല്ലാതെ ഒരാൾ 24 മണിക്കൂറും മുട്ടിന്മേൽ നിൽക്കുന്നതിനെ കുറിച്ചല്ല. ക്രമമായി പ്രാർത്ഥിക്കണം, നിരന്തരമായി പ്രാർത്ഥനയുടെ മനോഭാവത്തിലായിരിക്കണം നാം. പലർക്കുമുള്ള ധാരണ, പ്രാർത്ഥന എന്നാൽ എൻ്റെ കുറെ ഭൗതിക ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞ് അതൊക്കെ അവങ്കിൽ നിന്നും പ്രാപിക്കുന്നതാകുന്നു എന്നത്രേ. അതൊരു തെറ്റിദ്ധാരണയാകുന്നു. പ്രാർത്ഥനയിൽ ഒന്നാമത് നാം ദൈവ സാന്നിധ്യ ബോധത്തിലായിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഭക്തൻ പ്രാർത്ഥനയെ നിർവചിച്ചത് പ്രാർത്ഥന എന്നാൽ ദൈവത്തിന്റെ ചിന്തകൾ അവന് പിന്നാലെ ചിന്തിക്കുന്നതാകുന്നു എന്നത്രേ. പ്രാർത്ഥന സ്വർഗത്തിന്റെ ഭാഷയാണ്. ദൈവഹിതം അറിയുവാനും നമ്മിൽ നിറവേറ്റുവാനുമാണ് ഒരു ദൈവവിതൽ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് നല്ലതെന്ന് തോന്നുന്നതും നമുക്കിഷ്ടമായിരിക്കുന്നതുമായ വസ്തുമയമായ കാര്യങ്ങൾ ദൈവത്തിങ്കൽ നിന്നും പിടിച്ചു പറിക്കുവാനുള്ള ഒരു ഉപാധിയല്ല പ്രാർത്ഥന. പ്രാർത്ഥനയിലൂടെ വാസ്തവത്തിൽ ഒരു ദൈവപൈതലിന്റെ അകമേ ഉള്ളവൻ ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥനയിൽ നാം ദൈവത്തെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് വളരുവാൻ അവനെ ആശ്രയിക്കുകയുമാണ് ചെയ്യുന്നത്. പ്രാർത്ഥന ക്രമമായി നാം ചെയ്യേണ്ടതാണ്. പ്രഥമമായി നമ്മുടെ ആത്മീക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥിക്കേണ്ടത്. ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതൽ നിരന്തരമായി ദൈവ സാന്നിധ്യ ബോധത്തിലായിരിക്കും. പ്രാർത്ഥന വളരെ ആവശ്യമായിരിക്കുന്ന ഒരു ഘടകമാകുന്നു എന്ന് മറക്കരുത്. പ്രാർത്ഥനയിലൂടെയാണ് ദൈവത്തോട് നമുക്കുള്ള സ്നേഹവും അവനിലുള്ള ആശ്രയവും വെളിപ്പെടുത്തുന്നത്. ഇതിനോട് ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന അടുത്ത കൽപ്പന നോക്കിക്കേ, 18-ാം വാക്യം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. എല്ലാ സാഹചര്യത്തിലും ദൈവത്തിന് നന്ദി പറയുവാനാണ് ഇത് നമ്മോട് പറയുന്നത്. ആണ്ടിലൊരിക്കൽ സ്തോത്ര പ്രാർത്ഥന നടത്തുവാനല്ല. ഇവിടെ എല്ലാറ്റിനും അല്ലെങ്കിൽ എല്ലാത്തിനും എന്നുപയോഗിച്ചിരിക്കുന്ന തർജ്ജിമ അത്ര ശരിയാണോ എന്ന് തോന്നുന്നില്ല. കാരണം ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്ന എല്ലാത്തിനും വേണ്ടി ദൈവത്തിന് നന്ദി പറയുവാനല്ല പൗലോസ് പഠിപ്പിക്കുന്നത്. പിന്നെയോ, എല്ലാറ്റിലും അല്ലെങ്കിൽ എല്ലാ സാഹചര്യത്തിലും. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ ദോഷം ദൈവത്തിൽ നിന്നും വരുന്നതല്ല, അതുകൊണ്ട് അതിനുവേണ്ടി നാം ദൈവത്തിന് നന്ദി പറയേണ്ടതില്ല. എന്നാൽ നമുക്ക് ദോഷം വന്ന് ഭവിക്കുമ്പോൾ നമുക്ക് ദൈവീക സാന്നിധ്യത്തിനായും നമുക്ക് സംഭവിച്ചിരിക്കുന്ന പ്രതിസന്ധികളെ നന്മയ്ക്കാക്കി തീർക്കും എന്നതിനാലും ദൈവത്തിന് സ്തോത്രം ചെയ്യാവുന്നതാണ്. ഈ കാര്യം പ്രത്യേകം ഓർക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും മരിക്കുമ്പോൾ സ്തോത്രം പറയാം, എന്നാൽ ആൾ പോയതിനല്ല സ്തോത്രം പറയുന്നത്, അത് നമുക്ക് ദുഃഖമാണ്. എന്നാൽ ആ ദുഃഖത്തിന്റെ സമയത്ത് കർത്താവ് തന്റെ സാന്നിധ്യം നൽകി ആശ്വസിപ്പിച്ചതിനും ഈ വേദനയുടെ സമയം കർത്താവ് നന്മയ്ക്കായി തീർക്കും എന്നതിനാലും നമുക്ക് അവന് വേണ്ടി നന്ദി പറയാം. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? പ്രതിസന്ധികൾ ജീവിതത്തിൽ വരരുത് എന്ന് പറഞ്ഞാൽ നടക്കില്ല. നാം കഷ്ടങ്ങളിലൂടെ പോകും, അത് തീർച്ചയാണ്. എന്നാൽ കർത്താവ് അത് നന്മയ്ക്കാക്കി തീർക്കും എന്നത് നിശ്ചയമാണ്. ഇവിടെ പറയുന്നു, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവിൽ ദൈവേഷ്ടം. താങ്കൾ എന്റെ അടുത്ത് വന്ന് താങ്കളെക്കുറിച്ചുള്ള ദൈവഹിതം എന്തെന്ന് എന്നോട് ചോദിച്ചെന്നാൽ എനിക്ക് പറയുവാൻ സാധിക്കുന്നത് മൂന്ന് പ്രത്യേക കാര്യങ്ങളാകുന്നു. താങ്കളെക്കുറിച്ചുള്ള ദൈവഹിതം മൂന്ന് പ്രത്യേക കാര്യങ്ങളാകുന്നു. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവീൻ. അതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. ഇനിയും 15-ാമത്തെ കൽപ്പന ഞാൻ പറയാം, നോക്കിക്കാട്ടെ. അത് 19-ാം വാക്യത്തിലാണ് നാം വായിക്കുന്നത്. ആത്മാവിനെ കെടുക്കരുത്. പരിശുദ്ധാത്മാവിനെ ചിത്രീകരിക്കുന്നതായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തീയാകുന്നു. എങ്ങനെയാണ് സാധാരണ നാം തീ കെടുത്താറുള്ളത്? താങ്കൾ അത് നിലത്തിട്ടിട്ട് കത്താതിരിക്കുവാൻ വേണ്ടത് ചെയ്യും. ആത്മാവിനെ കെടുക്കുക എന്നാൽ താങ്കൾ ദൈവഹിതം ചെയ്യുവാൻ വിസമ്മതിക്കുക, അതായത് താങ്കൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കാതിരിക്കുക. താങ്കളെ നടത്തുന്ന വ്യക്തിയായി പരിശുദ്ധാത്മാവ് ഇരിക്കുന്നതിനെ താങ്കൾ നിഷേധിക്കുന്നു, തള്ളിക്കളയുന്നു എന്നാണ്. നാം നമ്മുടെ കൈകളിൽ കാര്യങ്ങൾ എടുത്ത് ജഡീകമായി അവ ചെയ്യുവാൻ ആരംഭിക്കുമ്പോൾ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനെ കെടുക്കുകയാണ്, പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ ഇടം കൊടുക്കാതിരിക്കുകയാണ്, അവിടുത്തെ നടത്തിപ്പിനെ നിലത്തിട്ട് ചവിട്ടുകയാണ്, അതിൽ വെള്ളമൊഴിക്കുകയാണ്. നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ആത്മാവിനെ എത്രയെത്ര പ്രാവശ്യം നാം ചവിട്ടി മെതിച്ചിരിക്കുന്നു. എഫേസ്യയിലെ വിശ്വാസികളോടും പൗലോസ് പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നമുക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത് എന്ന് നാം വായിക്കുന്നു. ഒരു വസ്തുവിനെ, ഒരു ശക്തിയെ താങ്കൾക്ക് ദുഃഖിപ്പിക്കുവാൻ സാധ്യമല്ല. ഒരു വ്യക്തിയെ മാത്രമേ ദുഃഖിപ്പിക്കുവാൻ സാധിക്കൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. നമ്മുടെ ജീവിതത്തിലെ പാപത്താൽ അവൻ ദുഃഖിക്കുന്നു. അതുപോലെ തന്നെ നാം ദൈവഹിതത്തിൽ നിന്നും വെളിയിൽ പോകുമ്പോൾ അവനെ കെടുത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ നാം വായിക്കുന്നു, പ്രവചനം തുച്ഛീകരിക്കരുത്. ദൈവവചനം പഠിപ്പിക്കുമ്പോൾ അത് ഏതോ കുറഞ്ഞ കാര്യമാകുന്നു എന്ന വിധത്തിൽ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യരുത്. അതൊന്നും എന്റെ നിലവാരത്തിന് ചേരുന്നതല്ല എന്നാണ് ചിലരുടെ ഭാവം. ദൈവവചനത്തോട് അലക്ഷ്യമായ താല്പര്യമില്ലാത്ത ഒരു ഭാവം വെച്ചു പുലർത്തരുത്. ക്രിസ്തീയ ശുശ്രൂഷയിലുള്ള അനേകർക്ക് ദൈവവചനം അറിയില്ല എന്നതിനാൽ അവർ ബൈബിൾ പഠനത്തെ താഴ്ത്തിക്കെട്ടി സംസാരിക്കും. ഓ, അതൊന്നും ഈ കാലത്തിന് ചേരുന്നതല്ല. അല്ലെങ്കിൽ ആരാ പഠിപ്പിക്കുന്നത്? ഇന്നാരാണോ? അയാൾക്ക് എന്തറിയാം? നമുക്കറിയാമോ? അതില്ല. മറ്റുള്ളവർ അറിയുവാൻ ആഗ്രഹിച്ചാൽ പ്രോത്സാഹിപ്പിക്കുമോ? അതുമില്ല. അങ്ങനെയുള്ളവർ എനിക്ക് എഴുതാറുണ്ട് കേട്ടോ, ഈ പഠിപ്പിച്ച് സമയം കളയുന്നതിന് പകരം വല്ല പാട്ടോ കഥയോ നാടകമോ നടത്തിയാൽ കൂടുതൽ പേർ ശ്രദ്ധിക്കുമ്പോൾ. എന്നാൽ ഈ പറഞ്ഞ പരിപാടികൾ അവതരിപ്പിച്ചാൽ വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കും. എന്നാൽ ആയിരക്കണക്കിന് ആളുകൾ എനിക്ക് എഴുതി പറയാറുണ്ട്, 30 മിനിറ്റ് കൊണ്ട് ഒന്നും ആകുന്നില്ല, അതുകൊണ്ട് മറ്റൊന്നിനും സമയം കളയാതെ വചനം പഠിപ്പിക്കണമെന്ന്. ഇന്ന് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് ദൈവവചനം പഠിക്കുന്നതിൽ ധൃതിയായിരിക്കുകയാണ്. അത് ചെയ്തു കഴിയുമ്പോൾ എങ്ങനെയാണ് ഫലപ്രദമാകുന്നതെന്ന് താങ്കൾ കാണും. പൗലോസ് നൽകുന്ന 16-ാമത്തെ കൽപ്പന പ്രവചനത്തെ തുച്ഛീകരിക്കരുത് എന്നത്രേ. അതായത് ദൈവവചനത്തിന്റെ പഠിപ്പീരുകളെ തുച്ഛീകരിക്കരുത് എന്ന്. 21-ാം വാക്യത്തിൽ പറയുന്നു, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. സകലവും ശോധന ചെയ്യുവീൻ, കാണുന്നതെല്ലാം അങ്ങ് സ്വീകരിക്കരുത്. ആരെങ്കിലും വന്ന് കരഞ്ഞു പറഞ്ഞാൽ, ആകർഷകമായൊരു റിപ്പോർട്ട് നൽകിയാൽ ഉടനെ പണം വാരി കൊടുക്കരുത്. താങ്കൾക്കൊന്നും അറിയാൻ പാടില്ലാത്ത പ്രൊജക്റ്റുകൾക്ക് സംഭാവന ചെയ്യരുത്. ശോധന ചെയ്യുക. നാം കബളിപ്പിക്കപ്പെടരുത്. ഇന്ന് വളരെയേറെ പറയേണ്ട ഒരു കാര്യമാണിത്. നാം പുണ്യം കിട്ടുവാനോ ശല്യമൊഴിയുവാനോ കൊടുക്കരുത്. ആരെങ്കിലും നമ്മെ പുകഴ്ത്തി പറഞ്ഞാൽ ഉടനെ നാം വീണുപോകരുത്. ഇന്ന് വളരെയേറെ ചതി നടക്കുന്നുണ്ട് എന്ന് നാം ഓർക്കണം. സത്യസന്ധമായിട്ടുള്ളതിനെ മുറുകെ പിടിക്കുക. 22-ാം വാക്യത്തിൽ കാണുന്നു, സകലവിധ ദോഷവും വിട്ടകലുവീൻ. സംശയാസ്പദമായ വിനോദങ്ങളെയും സമയം വിനിയോഗിക്കലിനെയുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യം തെറ്റാണോ ശരിയാണോ എന്നൊരു സംശയം താങ്കളുടെ മനസ്സിലുണ്ടെങ്കിൽ താങ്കൾക്കത് തെറ്റാണ്. കാഴ്ചയിൽ ദോഷമെന്ന് തോന്നുന്നതൊക്കെ വിട്ടകലുവാനാണ് ഇവിടുത്തെ ചിന്ത. 23-ാം വാക്യത്തിൽ നാം കാണുന്നു, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ആത്മാവ്, പ്രാണൻ, ദേഹം എന്നിങ്ങനെ ത്രിവിധ അസ്തിത്വമുള്ള വ്യക്തിയാണ് മനുഷ്യൻ. നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. പൂർണമായി എന്നല്ല, പിന്നെയോ നാം പക്വതയുടെ ഒരു സ്ഥാനത്ത് എത്തേണ്ടതുണ്ട്. ക്രിസ്തുവിൽ ശിശുക്കളായി നാം തുടരരുത്, നാം പക്വതയിലേക്ക് വളരുന്നവരാകണം. 24-ാം വാക്യത്തിൽ നാം കാണുന്നു, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. താങ്കൾക്ക് ദൈവത്തെ ആശ്രയിക്കാം. ദൈവത്തെ താങ്കളുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും ആശ്രയിക്കാവുന്നതാണ്. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പൗലോസ് പറയുന്നു. സുവിശേഷ പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് 20-ാമത്തെ കൽപ്പന. താങ്കൾ ഇന്ന് പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ശ്രമിച്ചാൽ തന്നെ അതിന് കഴിയില്ല. എന്നാൽ താങ്കൾക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. അത് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അത് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ സഭാ ശുശ്രൂഷകനു വേണ്ടി, നിങ്ങൾ അറിയുന്നതായ സുവിശേഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. അവർ അത് ആഗ്രഹിക്കുന്നു എന്നെനിക്കറിയാം. ഇത് വളരെ താല്പര്യത്തോടെ നാം ചെയ്യേണ്ടതാണ്. 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവീനെന്ന്. ഇതും ഒരു കൽപ്പനയാണ്. എന്നാൽ ചുംബനം വിശുദ്ധമായിരിക്കണം. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു കൈ കൊടുക്കുന്നതായിരിക്കും നല്ലത്. 27-ാം വാക്യത്തിൽ നാം കാണുന്ന, കർത്താവാണ് സഹോദരന്മാരെയൊക്കെയും ഈ ലേഖനം വായിച്ച് കൽപ്പിക്കണം. അതാണ് 22-ാമത്തെ കൽപ്പന. ഞാനത് അനുസരിച്ചു ഇല്ലേ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് പൗലോസ് അവസാനിപ്പിക്കുകയാണ്. എൻ്റെയും പ്രാർത്ഥന അതുതന്നെയാണ്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ലേഖനമല്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഇത് എത്രമാത്രം പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നുണ്ട്? 22 കൽപ്പനകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയും പ്രാവർത്തികമാക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവകൽപ്പനകളെ അനുസരിക്കുവാൻ, ദൈവവചനത്തെ അനുസരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കർത്താവ് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ കാക്കുമെന്ന്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ് നാം അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നവരാകണം. ഇന്ന് നാം കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവകൽപ്പനകൾ അനുസരിക്കുവാൻ നാം സമർപ്പിക്കുമോ? എന്തിനാണിത് അനുസരിക്കുന്നത്? അവിടുത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. കർത്താവ് വീണ്ടും വരുവാൻ പോകുകയാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഓരോരുത്തരും ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവകൽപ്പനകൾ അനുസരിക്കണം എന്നത്ര പൗലോസ് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ പ്രയോജനത്തിനാണ്. പലർക്കും ഇതൊക്കെ വലിയ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് വിശുദ്ധനായ പൗലോസിലൂടെ പറയുന്നത് ഇതൊക്കെ അനുസരിക്കുന്ന ഓരോ ദൈവവചനത്തിൻ്റെയും നന്മയ്ക്കായിട്ടാണ്. അപ്രകാരം അനുസരിക്കുവാൻ താങ്കളുടെ ജീവിതത്തെ ഒരു പ്രാവശ്യം കൂടി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമോ?